بسم الله الرحمن الرحيم.
قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا.
നീ പറയുക, അവർ താമസിച്ചതിനെപ്പറ്റി അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ ജ്ഞാനം അവനാണുള്ളത്. അവൻ എത്ര കാഴ്ചയുള്ളവൻ, എത്ര കേൾവിയുള്ളവൻ! അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. തന്റെ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവൻ പങ്കുചേർക്കുകയുമില്ല.
وَاتْلُ مَا أُوحِيَ إِلَيْكَ مِنْ كِتَابِ رَبِّكَ لَا مُبَدِّلَ لِكَلِمَاتِهِ وَلَنْ تَجِدَ مِنْ دُونِهِ مُلْتَحَدًا.
നിനക്കു ബോധനം നൽകപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുക. അവന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആരുമില്ല. അവനു പുറമെ യാതൊരു അഭയസ്ഥാനവും നീ ഒരിക്കലും കണ്ടെത്തുകയുമില്ല.
واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم.
بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه ثم ما بعد. طيب باب التيمم. നമ്മൾ തയമ്മുമിന്റെ പിന്നെ ബാബാണ്. ഇനി നമ്മളിപ്പോ കഴിഞ്ഞത് ഗുസ്ൽ അല്ലേ, ഗുസ്ലിന്റെ ബാബാണ്. ഇപ്പൊ ഇനി തയമ്മും, ബാബ് തയമ്മും രണ്ടാം ദിവസം ഇൻഷാല്ല. പിന്നെ തയമ്മും എന്താ തയമ്മും അർത്ഥമാക്കുന്നത്? തയമ്മും അർത്ഥമാക്കുന്നത് പിന്നെ അൽ ഖസ്ദ്, ഉദ്ദേശമാണ്. മനസ്സിലായോ? വെള്ളം ഉപയോഗിക്കാൻ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള തടസ്സം ആവുകയോ ചെയ്താലാണ് തയമ്മും. മനസ്സിലായോ? വെള്ളം ഒരാൾ കാണാതിരിക്കുക, അത് രണ്ട് നിലക്കുണ്ടാവും. വെള്ളം കാണാതിരിക്കുക ഒന്ന്, പിന്നെ വെള്ളം കിട്ടിയില്ല ഒരാൾക്ക്, അല്ലെങ്കിൽ ഹുക്കുമായിട്ട്. ഹുക്കുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ട് പക്ഷെ ഉപയോഗിക്കാൻ പറ്റൂല, രോഗവും മറ്റും. അപ്പോ പിന്നെ അതിന് പകരമായിട്ട് ഒരാൾ ശുദ്ധമായ സഈദ്, ഭൂമിയുടെ പ്രതലത്തെ അല്ലെങ്കിൽ മണ്ണിനെ ലക്ഷ്യമാക്കുക, ഉദ്ദേശിക്കുക, അതിനാണ് തയമ്മം എന്ന് പറയുന്നത്. തയമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം ഉദ്ദേശം എന്നാണ്. സാങ്കേതികമായിട്ട് പറയുമ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് തയമ്മം അല്ല മണ്ണിനെ അല്ലെങ്കിൽ ശുദ്ധമായ ഭൂതലത്തെ ഉദ്ദേശിക്കുന്നതിനാണ് തയമ്മം എന്ന് പറയുന്നത്. മനുഷ്യനെ അള്ളാഹു സുബ്ഹാന തആല മണ്ണിൽ കൊണ്ടും വെള്ളം കൊണ്ടുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ മണ്ണുമുണ്ട്, വെള്ളമുണ്ട്. ശുദ്ധിക്ക് അള്ളാഹു സുബ്ഹാന തആല ഈ അടിസ്ഥാനമായിട്ട് പറഞ്ഞത് വെള്ളത്തെയാണ്. അപ്പൊ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം അള്ളാഹു നിശ്ചയിച്ചത് മണ്ണാണ്. അതിൽ അള്ളാഹ്ക്ക് ഈ ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ മണ്ണ്, ഇത് രണ്ടാലും ഒന്ന് നിശ്ചയിച്ചതിൽ അള്ളാഹ്ക്ക് വലിയ ഹിക്മത്ത് ഉണ്ടായിരിക്കും. തയമ്മമിന്റെ രീതി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് പിന്നെ കൂടുതൽ പറയേണ്ടതില്ല, ഹദീസിന്റെ ഷറഹിൽ അത് വരും. عن جابر رضي الله عنه أن النبي صلى الله عليه وسلم قال أعطيت خمسا لم يعطهن أحد قبلي نصرت بالرعب مسيرة شهر وجعلت لي الأرض مسجدا وطهورا فأيما رجل أدركته الصلاة فليصلي. وفي حديث حذيفة عند مسلم وجعلت تربتها لنا طهورا اذا لم نجد الماء. وعن علي عند احمد وجعل التراب لي طهورا. ഈ ഹദീസ് ഒന്നാമത്തെ ഹദീസ്. عن جابر رضي الله عنه. جابر ابن عبد الله. നമുക്ക് വന്ന റാവി വന്നിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു. ജാബിർ ഇബ്നു അബ്ദുല്ല അദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്. അൽ അൻസാരിയുൽ ഖസ്റജി അസ്സലമി ജാബിർ ഇബ്നു അബ്ദുള്ള ഇബ്നു ഹറാം, അബ്ദുള്ള ഇബ്നു ഹറാമാണ് വാപ്പ. നമുക്ക് വന്നിട്ടുണ്ട്, ജാബിർ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഹിജ്റയുടെ 70 മരണം അല്ല, 70 ഹിജ്റയുടെ 70 അദ്ദേഹം മരണപ്പെടുന്നത്. ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത് മരണപ്പെട്ട അവസാനത്തെ സഹാബി കൂടിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. നമുക്ക് വന്നാണ് മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅതീതു ഖംസൻ, ഉഅതീതു ഞാൻ നൽകപ്പെട്ടു എന്നാ, എനിക്ക് നൽകപ്പെട്ടു, ഉഅതീതു ഞാൻ എനിക്ക് നൽകപ്പെട്ടു, ഖംസൻ എന്താ നൽകപ്പെട്ടത്, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ. ലം യുഅതഹുൻ അഹദുൻ ഖബലി, ലം യുഅതഹുൻ അവ നൽകപ്പെട്ടിട്ടില്ല, അഹദുൻ ഖബലി എന്റെ മുമ്പ് ഒരാൾക്കും. ലം യുഅതഹുൻ അഹദുൻ ഖബലി എന്റെ മുമ്പ് ഒരാൾക്കും അവ നൽകപ്പെട്ടിട്ടില്ല. നുസിർത്തു ബിർറുഅബി മസീറത ശഹർ, നുസിർത്തു നുസിർത്തു ഞാൻ സഹായിക്കപ്പെട്ടു, ബിർറുഅബ്, റുഅബ് എന്ന് പറഞ്ഞാൽ ഖൗഫ്, ഫസഅ്, ഭീതി, പേടി, ഭീതി കൊണ്ട് അല്ലെങ്കിൽ പേടിയാൽ. മസീറത ശഹരിൻ, മസീറത ശഹർ ഒരു മാസത്തെ മസീറത്ത് വഴി ദൂരം. അതെന്താ, നുസിർത്തു ബിർറുഅബി മസീറത ശഹർ, ഒരു മാസത്തെ വഴിദൂരം കൊണ്ട്, റുഅബിനാൽ അല്ല, ഒരു മാസത്തെ വഴിദൂരം റുഅബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു, ഭീതി കൊണ്ട്, പേടി കൊണ്ട്. റുഅബ് പറഞ്ഞാൽ ഖൗഫ്, നല്ല പേടിക്കാ പറയാം, അല്ലെങ്കിൽ ഫസഅ് കൊണ്ട് അല്ലെങ്കിൽ ഖൗഫ് കൊണ്ട് ഞാൻ പേടിക്കപ്പെട്ടു, ഞാൻ സഹായിക്കപ്പെട്ടു. നമുക്കിതിന്റെ ഉദ്ദേശം എന്താന്ന് പറയാം. വജുഇലത് ലീ അൽ അർദ് മസ്ജിദൻ വതഹൂറ, ജുഇലത് ലീ അൽ അർദ് സഹി, ജുഇലത് ലീ എനിക്ക് ആക്കപ്പെട്ടു, ജുഇലത് ലീ എനിക്ക് ആക്കപ്പെട്ടു, അൽ അർദ് ഭൂമി, മസ്ജിദൻ വതഹൂറ, മസ്ജിദൻ പള്ളി, നമസ്കാര സ്ഥലം, വതഹൂറ ശുദ്ധി വരുത്തുവാൻ, ക്ഷമതയുള്ളത്, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്. ഫയ്യുമാറുജുലിൻ, അതിനാൽ ഏതൊരു മനുഷ്യനാണോ, ഫയ്യുമാറുജുലിൻ ഏതൊരു മനുഷ്യനാണോ, അദ്രകത്തുഹു സല, അദ്രകത്തുഹു അയാൾക്ക് എത്തി, അസല നമസ്കാരം, സലാത്ത് ആർക്കാണ് എത്തിയത്, ഫല്യുസല്ലി അവൻ നമസ്കരിക്കട്ടെ, അവൻ നമസ്കരിക്കട്ടെ. ഇതാ നമ്മുടെ വിഷയം, ജോലത്തിൽ എല്ലാർന്ന മസ്ജിദ് മുഅത്തഹൂറ, ഫയ്യുമാ റജുലിൻ അദ്രകത് ഹുസ്സലാത്തു ഫല്യുസല്ലി ഫൽ. അതിനുശേഷം വദക്കറൽ ഹദീസ്, എന്നിട്ട് അദ്ദേഹം ഹദീസ് പറഞ്ഞു, ബാക്കി പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് വദക്കറൽ ഹദീസ് എന്നുണ്ട് അവിടെ, ബാക്കി അതായത് ഈ ഹദീസിന് എന്തുണ്ട് ഇനി ബാക്കിയുണ്ട്, അത് അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്നുള്ള. അത് വദക്കറൽ ഹദീസ്, വദക്കറൽ ഹദീസ് ആണല്ലേ ഇത്. ഇനി എന്തല്ലേ, അഞ്ച് കാര്യങ്ങളാണല്ലോ, അവിടെ രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ആ ബാക്കി കാര്യങ്ങൾ ഇനി പറയാണ്ട്, അത് വദക്കറൽ ഹദീസ്. പിന്നെ അദ്ദേഹം ഇത് ബാക്കി ഹദീസ് പറഞ്ഞു എന്നാണ്. ഇവിടെ നമുക്ക് വേണ്ട ഭാഗം പറഞ്ഞതിന് ശേഷം നിർത്തി, പിന്നെ വദക്കറൽ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ബാക്കി അദ്ദേഹം തുടർത്തിയിട്ടുണ്ട്. തൈഫ്, ഇതാണ് ഒരേ ഹദീസ്. ജാബിറിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബലി, അഞ്ച് കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു, എന്റെ മുമ്പ് ഒരാൾക്കും അവ നൽകപ്പെട്ടിട്ടില്ല. എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ അത് ഒരു നബിക്കും എന്ത് ചെയ്തിട്ടില്ല, നൽകിയിട്ടില്ല. ഒന്നാമത്തേത് നുസിർത്തു ബിർറുഅബി മസീറത്ത് ഷഹർ, ഒരു മാസത്തെ വഴി ദൂരം റോബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു മാസത്തെ വഴിദൂരം വിട്ടാകുമ്പോൾ തന്നെ നബിയെ കുറിച്ചുള്ള പേടി ഭീതി ശത്രുവിൽ അല്ലാഹു ഇട്ടുകൊടുക്കും. അതാണ് ഒരു ശത്രു ഒരു മാസത്തെ വഴിദൂരത്തുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഭീതി എന്ത് ചെയ്യും? ആ ശത്രുവിന്റെ മനസ്സിൽ അല്ലാഹു ഒരു മാസം അത്ര വഴിദൂരം ആ ദൂരത്ത് തന്നെ ഇട്ട് കൊടുക്കും. നമ്മുടെ ശത്രുവിന് പേടിയായിരിക്കും അർത്ഥം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് റസൂലിനെ കുറിച്ച് ഒരു ഭീതിയായിരിക്കും. ചിലര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളൊക്കെ നബിയിൽ നിന്ന് ഒരു മാസത്തെ വഴിദൂരം ദൂരത്തിലായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഒരു മാസത്തെ വഴിദൂരം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞെങ്കിൽ തൊട്ടടുത്തൊന്നും ഉണ്ടായില്ല അങ്ങനത്തെ ആ രീതി ഉണ്ടാക്കണ. പിന്നെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു പോറലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കണ ശത്രു ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം. ഏതായാലും അവിടെ ഇതാണ് ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു മാസത്തെ വഴിദൂരം ശത്രുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകുമ്പോൾ ആ ശത്രുവിന്റെ മനസ്സിൽ എന്ത് ചെയ്യും? റസൂലിനെ കുറിച്ചുള്ള ഭീതി അള്ളാഹു ഇട്ട് കൊടുക്കും, റസൂലിനെ കുറിച്ചുള്ള പേടി ഇട്ട് കൊടുക്കും. എന്റെ അർത്ഥം ശത്രു വരൂല്ല എന്ന് ആക്രമിക്കൂല എന്നില്ല, പക്ഷെ വരുന്നുണ്ടെങ്കിലും എന്തുണ്ടാവും? ഒരു ഉൾക്കിടിലത്തോട് കൂടിയാണ് വരിക എന്നർത്ഥം. രണ്ടാമത്തേത് വജുഅലി അൽ അർദ്, ഭൂമി എനിക്ക് ആക്കപ്പെട്ടു. മസ്ജിദൻ, നമസ്കരിക്കാനുള്ള സ്ഥലം, സുജൂദ് ചെയ്യാനുള്ള സ്ഥലം തന്നെ നമസ്കരിക്കാനുള്ള സ്ഥലം. എവിടെ എന്ത് ചെയ്യാം? നിസ്കരിക്കാം ഭൂമിയിൽ. വതഹൂറൻ, തഹൂർ ശുദ്ധി വരുത്തുവാൻ ഉള്ള വസ്തു. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താനുള്ള വസ്തു. ഭൂമിയിലുള്ളത് മണ്ണാണ്, അപ്പൊ അത് മണ്ണ്. തുഹൂർ എന്നും തഹൂർ എന്നും പറയും. തഹൂർ എന്ന് ത്വാക്ക് ഫതഹാകുമ്പോൾ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം. തുഹൂർ ആകുമ്പോൾ മസ്ദർ, ശുദ്ധി വരുത്തൽ. ഇവിടെ വതഹൂറ, ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് റസൂലുള്ള പറയുന്നത് ഫയ്യുമ റജുലിൻ, അതിനാൽ ഏതൊരു മനുഷ്യനും അദ്രകത്തുഹു സല, അയാൾക്ക് നമസ്കാരം എത്തിയിട്ടുണ്ട് എങ്കിൽ ഫലി വസല്ല, അയാൾ നിസ്കരിക്കട്ടെ. വെള്ളമില്ലാന്ന് വിചാരിച്ചിട്ട് നിസ്കാര സമയം ആയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാതിരിക്കണ്ട. വെള്ളമില്ലെങ്കിൽ എന്തുണ്ട്? മണ്ണുണ്ട്. അതാണ് അതിന്റെ ഉദ്ദേശം. ഇനി പള്ളി എത്തില്ല, പള്ളിയില്ല അടുത്തൊന്നും, അത് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ ധരിക്കണ്ട. എന്ത് ചെയ്യുന്ന മതി? എവിടെയാണോ ഉള്ളത് അവിടെ നിസ്കരിക്കണം. പക്ഷേ പിന്നെ ഭൂമിയിൽ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിസ്കരിക്കാൻ പാടുള്ള ആൾ, നജസുള്ള സ്ഥലം, അങ്ങനത്തെ കുറെ സ്ഥലങ്ങളില്ലേ. അപ്പൊ പിന്നെ ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഉണ്ട് മുസ്ലിമിന്റെ അടുത്ത്, ഇന്ത മുസ്ലിമിൻ, മുസ്ലിമിന്റെ അടുത്ത്. അപ്പൊ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹുദൈഫയുടെ ഹദീസിലുണ്ട് എന്താള്ളത്? വജുഇലത് തുർബതുഹാ ലനാ തഹൂറൻ ഇദാ ലം നജിദിൽ മാ. വജുഇലത് തുർബതുഹാ, തുർബത്ത് മണ്ണ്, തുർബത്തന മണ്ണ്, തുറാബ്. ജുഇലത് തുർബതുഹാ, ഭൂമിയിലെ മണ്ണ് ആക്കപ്പെട്ടിട്ടുണ്ട്. ലനാ, നമുക്ക്. തഹൂറൻ, ശുദ്ധി വരുത്തുവാൻ ഉള്ള ദ്രവ്യം, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്. എപ്പോ? ഇദാലം നജിദിൽമ, ഇദാലം നജിദിൽമ, ഞങ്ങൾ വെള്ളം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ. ഇദാലം നജിദിൽമ, ഞങ്ങൾ വെള്ളം കണ്ടെത്തിയില്ലെങ്കിൽ. അപ്പൊ ഞങ്ങൾ വെള്ളം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഭൂമിയിലെ തുർബത്ത് മണ്ണ് ഞങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത് ജോയിലറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരുടേതാണ്? ഹുദൈഫയുടെ ഹദീസിലാണത്. ആരാ ഈ ഹുദൈഫ? സാഹിബ് സിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ ഇബ്നുൽ യമാൻ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ അൽ അബസി. അദ്ദേഹം ബനു അബസ് ഗോത്രക്കാരനാണ്. അൽ അബസി ഹിജ്റയുടെ 36 അദ്ദേഹം മരണപ്പെടുന്നത്. 36 ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ, അലിയമാൻ എന്നുള്ളത് വാപ്പാന്റെ പേരാ, അലിയമാൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരാ, യമാനി എന്നല്ല, ഇങ്ങനെയാണ് അലിയമാൻ.
വാൻ അലിയും റളിയല്ലാഹു അൻഹു ഇൻദ അഹ്മദ്, വാൻ അലിയിൽ, അലിയിൽ നിന്ന് നിവേദനം. ഇൻദ അഹ്മദ് ആരുടെ അടുക്കൽ? അഹമ്മദിന്റെ അടുക്കൽ, ഇമാം അഹമ്മദിന്റെ അടുക്കൽ അലിയിൽ നിന്നുള്ള നിവേദനത്തിൽ വജുഇല തുറാബുലി തഹൂറ, അങ്ങനെയാണ് ഉള്ളത്. വജുഇല തുറാബ്, മണ്ണ് ആക്കപ്പെട്ടിട്ടുണ്ട്, ലി എനിക്ക്, തഹൂറൻ തഹൂർ, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്, ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം, ശുദ്ധി വരുത്തുവാൻ ക്ഷമതയുള്ളത്.
അപ്പൊ ഇവിടെ ഈ ഹദീസ് ഇവിടെ ഇതുവരെയാണ്, എന്റെ വിവിധ റിവായത്തുകളാണ് ഇവിടെ കൊടുത്തത്. അലിയാരിൽ നിന്നുള്ള റിവായത്ത്, ഹുദൈഫിൽ നിന്നുള്ള റിവായത്ത്, ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് റിവായത്ത്. ഇതിൽ ഉഅ്തീതു ഖംസൻ എന്നാണ് അഞ്ച് കാര്യങ്ങൾ നൽകപ്പെട്ടു. ഇവിടെ രണ്ടെണ്ണ പറഞ്ഞത്, ഒന്ന് ഭൂമി തഹൂറും മസ്ജിദുമാക്കി, രണ്ട് അല്ല ഒന്ന് ബിൻ നുസിർത്തു ബിറോൾ മസീറത്തെ ഷെഹർ, രണ്ടാമത്തെ ജൂലത്തിലി അല്ലാർന്ന മസ്ജിദ് തഹൂറ. മൂന്നും നാലും അഞ്ചും ഇവിടെ പറഞ്ഞില്ല. മൂന്നാമത്തേത് റസൂലുള്ളാഹിക്ക് ഗനീമത്ത് അനുവദിക്കപ്പെട്ടു, ഗനീമത്ത്, പിന്നെ ഗനീമത്ത് അനുവദിക്കപ്പെട്ടു, റസൂലുള്ളാഹിനെ പിന്നെ ജനങ്ങൾക്ക് മൊത്തത്തിൽ നബിയായി നിയോഗിക്കപ്പെട്ടു. എല്ലാ നബിമാരും അവരുടെ കൗമിലേക്ക് പ്രത്യേകമായിട്ടാണ് വരിക. പക്ഷെ റസൂലുള്ളാഹിന്റെ ബിഅസത്ത് അത് മുഴുവൻ ജനങ്ങൾക്കുമായിരുന്നു. പിന്നെ അഞ്ചാമത്തേത് ഷഫാഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമാണ് ഷഫാഅത്തുൽ ഉദ്മ, വിചാരണക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള ഷഫാഅത്ത്. അതാണ് അഞ്ച് കാര്യങ്ങൾ. ഗനീമത്തും അങ്ങനെ ഇതാണ്, അപൂർവം വരൂലേ. ഗനീമത്ത്, ഷഫാഅത്ത്, പിന്നെ ബിഅസത്ത്. റസൂലുള്ളാഹിക്ക് ഗനീമത്ത് യുദ്ധാർജ്ജിത സ്വത്ത് അനുവദിച്ചു. ഷഫാഅത്ത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമാണ് അന്ത്യനാളിൽ. ഏത് ഷഫാഅത്ത്? ഷഫാഅത്തുൽ കുബ്ര. പിന്നെ റസൂലുള്ളാഹിന്റെ ബിഅസത്തിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹ് മുഴുവൻ ജനങ്ങളിലേക്കും നബിയായി നിയോഗിക്കപ്പെട്ടു. എന്നാൽ പൂർവ്വകാലത്തെ നബിമാരൊക്കെ അവരുടെ സമൂഹങ്ങളിലേക്ക് മാത്രം പ്രത്യേകമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അതാണ് പിന്നെ ഇതിൽ ബാക്കിയുള്ള അഞ്ച് കാര്യങ്ങൾ, ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങൾ. തുർബത്ത് പ്രയോഗിച്ച്, ഇവിടെ അർദ് പ്രയോഗിച്ച്, ഇവിടെ തുറാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഫതയമ്മമു സഈദൻ തയ്യിബ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്തു? വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ സഈദൻ തയ്യിബിൽ, ശുദ്ധമായ സഈദിൽ നിങ്ങൾ തായ്മ ചെയ്യാന്ന് പറഞ്ഞു. സഈദൻ തയ്യിബൻ, സഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് ഉപരിയിലുള്ള സ്ഥലങ്ങളാണ്, ഭൂമിയുടെ ഉപരിക്കാണ് സഈദ് എന്ന് പറയും. ചില ആളുകൾ സഈദൻ തയ്യിബൻ എന്നാൽ തുറാബ് മണ്ണാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ സഈദ് എന്നുള്ളതിന്റെ ഭാഷാർത്ഥം ശരിക്കും എന്താണ്? ഭൂമിക്കുപരിയിലുള്ളതാണ്. അപ്പോ ഭൂമിക്കുപരിയിൽ എവിടെയും തച്ചാൽ അത് മതിയോ അതല്ല മണ്ണ് തന്നെ തല്ലണം? അത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ്. ഷാഫിയാക്കളും ഹംബലികളും മണ്ണ് വേണം എന്ന് പറഞ്ഞു. കാരണം എന്താ പ്രയോഗിച്ചോ? വജുഇല തുർബത്തുഹ ലനാ തഹൂറ, ഇവിടെ വജുഇല തുറാബുലി തഹൂറ എന്നാണ്. എന്നാൽ ഹനഫികളും മാലിക്കികളും മറ്റും പറഞ്ഞത് പിന്നെ മണ്ണ് ഷർത്തല്ല, പിന്നെയോ ഇവിടെ അല്ല അർദ് എന്നാ പ്രയോഗിച്ചു, ഭൂമി എന്നാ പ്രയോഗിച്ചത്. ഭൂമിയിൽ പാറുണ്ടാകും, ഭൂമിയിൽ മണ്ണുണ്ടാകും, ഭൂമിയിൽ മണലുണ്ടാകും, മണ്ണും മണലും വേറെയാണ്, മനസ്സിലല്ലേ? അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സഈദ് എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് മണ്ണ് ഷർത്തല്ല, ഭൂമിക്കുപരിയിൽ അടിച്ചാൽ മതി എന്നാണ് പിന്നെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞത്. ചില പണ്ഡിതന്മാർ ഈ തുറാബ് എന്ന് പ്രയോഗിച്ചത് ഷാദായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ ആ രീതിയിൽ വിശേഷിപ്പിക്കേണ്ട ഒരു ഹാജത്തില്ല. ഒരാൾ മണ്ണിലടിച്ചാൽ അയാളുടെ തയമം ശരിയാണ്. അതല്ല പൊടിയുള്ള രീതിയിൽ ഭൂമിക്കുപരിയിൽ ഏതൊരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് അയാളുടെ തയമം ശരിയാണ്. ഇനി ഇൻഷാല്ലാഹ് നമുക്ക് തുടർന്നുള്ള ഹദീസുകളിൽ ഇതിന്റെ മസല വരും, അപ്പൊ അവിടെ ഒന്നുകൂടി വിശദീകരിക്കാം. കാരണം പിന്നെ ചില ഹദീസുകൾ ഒന്നുകൂടി എന്തെയ്യണ്ട് തയമമിന്റെ രീതി വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൈഫിയത്ത് ഒന്നുകൂടി നമുക്ക് ഇൻഷാല്ലാഹ് വരും. മണ്ണ് അല്ലെ തയമം ചെയ്താലും ഇനി മണ്ണില്ലാത്തൊരു സ്ഥലം, അത് പിന്നെ പാറപ്പുറമാകട്ടെ അല്ലെങ്കിൽ ഭൂമിക്കുപരിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താകട്ടെ, അവിടെ മണ്ണില്ല, പക്ഷെ ഒരാൾ അടിച്ച് അയാളുടെ കയ്യിൽ പൊടിയായിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് അയാൾ തയമം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തയമം ശരിയാണ്. ഇനി ഈ അടുത്ത ഈ ഹദീസ് വൻ അമ്മാരി ബിനി യാസിർ റളിയല്ലാഹു അൻഹുമ ഖാല ബഅസനി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാജതിൻ ഫഅജ്നബ്ത് فلم اجد الماء فتمرغت في الصعيد كما تتمرغ الدابه ثم اتيت النبي صلى الله عليه وسلم فذكرت له ذلك فقال انما يكفيك ان تقول بيديك هكذا ثم ضرب بيديه الارض ضربه واحده ثم مسح الشمال على اليمين وظاهر كفيه ووجهه متفق عليه واللفظ لمسلم وفي رواية للبخاري وضرب بكفيه الأرض ونفخ فيهما ثم مسح وجهه وكفيه. طيب عمار بن ياسر رضي الله عنه من عمار بن ياسر أري عمار بن ياسر عمار بن ياسر صحابيا عمار ഇബ്നു യാസിർ അമ്മാർ ഇബ്നു യാസിർ അൽ അനസി അദ്ദേഹം അനസിയാണ്. ഇത് അബസി അല്ല പറഞ്ഞത് ജാബിറിനെ കുറിച്ച്. അദ്ദേഹം അനസിയാണ്, അനസ് അൽ അനസി യമനാണ് അടിസ്ഥാനം. അൽ അനസി അമ്മാർ ഇബ്നു യാസിർ അദ്ദേഹം മാതാവാരാ സുമയ്യ ബിന്ദുൽ ഖബ്ബാത്ത്. സുമയ്യ ബിന്ദുൽ ഖബ്ബാത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുമ യാസിറാണ് വാപ്പ അല്ലേ. ഈ യാസിറും യാസിറിന്റെ സഹോദരനായ അൽ ഹാരിസും അതേപോലെ തന്നെ മാലിക് ഹാരിസ് മാലിക് യാസിർ ഈ മൂന്ന് പേര് ഇവർ പിന്നെ മക്കത്തേക്ക് വന്നാണ്, യമനിൽ നിന്ന്. യമനിൽ നിന്ന് മക്കയിലേക്ക് വന്ന് അവർ വന്നത് അവരുടെ സഹോദരൻ നഷ്ടപ്പെട്ട്, യാസിറിന്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട്. അപ്പൊ ആ സഹോദരനെ അന്വേഷിച്ചിട്ടാണ് മൂന്നാളുകൾ യാസിറും ഹാരിസും മാലിക്കും മക്കയിലേക്ക് വന്നത്. അങ്ങനെ അവർ മക്കയിൽ അന്വേഷണം കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ യാസിർ മക്കയിൽ തങ്ങി, ഹാരിസും മാലിക്കും മടങ്ങിപ്പോയി, യമനിക്കും മടങ്ങിപ്പോയി. ചേലെ യാസിർ മക്കയിൽ കഴിയുമ്പോൾ യാസിർ മക്കാരനായ അബു ഹുദൈഫ അൽ മഖ്സൂമി ബനു മഖ്സൂം ഗോത്രക്കാരനായ അബു ഹുദൈഫ എന്ന വ്യക്തിയുമായിട്ട് സഖ്യത്തിലായി, കൂട്ടുകെട്ടായി. അങ്ങനെ ആ കൂട്ടുകെട്ടിൽ ബനു മഖ്സൂം ഗോത്രത്തിലെ അബു ഹുദൈഫയുടെ അടിമയായ സുമയ്യ ബിന്ദു ഖബ്ബാത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. സുമയ്യ അടിമ പെണ്ണാണ്, അടിമയാണ്, യാസിർ അടിമല്ല. പക്ഷേ കൂട്ടുകെട്ടിൽ എന്ത് ചെയ്തു, അബു ഹുദൈഫ അൽ മഖ്സൂമി തന്റെ വീട്ടിലെ പിന്നെ അടിമ പെണ്ണിനെ അബൂ യാസിറിന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ യാസിർ സുമയ്യ ബിന്ദു ഖബ്ബാത്ത് ദമ്പതികൾക്ക് പറഞ്ഞ കുഞ്ഞാണ് ആര്, അമ്മാർ. അമ്മാർ സുമയ്യ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഷഹീദായ മഹദി, ഷഹീദായ മഹദിയാണ് സുമയ്യ. ആ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഇടപെട്ടവരാണ് അമ്മാറും യാസിറും ഒക്കെ, സുമയ്യയും ഒക്കെ. അപ്പൊ അതാണ് യാസിറുല്ലാന്റെ ചരിത്രം, അത് മക്കയിൽ വരാൻ ഉണ്ടായ ചരിത്രം. എന്നിട്ട് പിന്നെ ഈ അമ്മാർ അവിടെ കുട്ടി ഉണ്ടാകാനുള്ള ചരിത്രവും അതാണ് അമ്മാർ. ആ ചരിത്രത്തിൽ പിന്നെ അമ്മാറാണ് ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത്, എന്നിട്ട് അവരുടെ ദൈവത്തിലാണ് യാസിറും സുമയ്യ ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത്, അമ്മാറിന്റെ ദൈവത്തിലാണ്. അമ്മാർ ഷഹീദാകുന്നത് സിഫീൻ യുദ്ധത്തിലാണ്, ഹിജറയുടെ 37, ഹിജറയുടെ 37 സിഫീൻ യുദ്ധം. അലി റളിയല്ലാഹു തആലന്റെ പക്ഷത്ത് അദ്ദേഹം പുറപ്പെട്ട് അലിയാരോടൊപ്പം. അങ്ങനെ അമ്മാർ എന്ത് ചെയ്ത് സിഫീനിൽ വെച്ചിട്ട് വധിക്കപ്പെട്ട് ഷഹീദായി. അമ്മാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹന്ദക്കിൽ കിടന്നു കുഴിക്കുകയാണ്. കിടന്നു കുഴിക്കുമ്പോൾ അമ്മാർ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറഞ്ഞ് തഖ്തുലു കൽഫിയത്തുൽ ബാഗിയ, ബാഗിയത്തായ ഒരു വിഭാഗമായിരിക്കും നിങ്ങളെ കൊല്ല എന്ന് പറഞ്ഞു. ബാഗിയത്ത് എന്നാല് ആ തെറ്റുകാരായ അതിക്രമി ആയ ഒരു വിഭാഗമായിരിക്കും നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളയുടെ ഹന്ദക്കിൽ. അതുകൊണ്ട് തന്നെ അമ്മാർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നത് സിഫീനിൽ ഒരു പോയിന്റ് ആയിരുന്നു പലർക്കും. കാരണം പിന്നെ അലിയാർ റളിയല്ലാഹു അലിയാരും പിന്നെ മുആവിയയാണ്, അലി മുആവിയ അലിയാരുടെ പക്ഷത്ത് അബു മുസലാശരി തുടങ്ങിയ സഹാബികൾ, ഹസൻ ഹുസൈൻ ഇവരൊക്കെ, അപ്പുറത്ത് മുആവിയയും അംറു ബിൻ ആസും കൂട്ടരും സഹാബികളാണ്. പലരും എന്ത് ചെയ്തു, ഇത് മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളായ ഏറ്റുമുട്ടലിൽ മാറി നിന്ന് പങ്കെടുത്തില്ല. പക്ഷെ അമ്മാർ വധിക്കപ്പെടുന്നത് നോക്കി നിന്ന് അബുൽ ഖാദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, മുആവിയ എന്നതിന്റെ പക്ഷത്തായിരുന്നു ഇയാളുണ്ടായിരുന്നത്, അയാള് അമ്മാറിനെ കൊന്നപ്പോ പലർക്കും ബോധ്യപ്പെട്ട് ശരി ആരുടെ പക്ഷത്താണ്, അലിയാരുടെ പക്ഷത്താണ്. അപ്പോഴാണ് പലരും എന്ത് ചെയ്തത്, അലിയാരുടെ പക്ഷത്തേക്ക് ഇറങ്ങിയിട്ട് മുആവിയക്കെതിരിൽ യുദ്ധം നയിച്ചത്. നിങ്ങളെ വധിക്കൽ പിന്നെ അക്രമകാരിയായ വിഭാഗമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പോ പിന്നെ അമ്മാർ വധിക്കപ്പെടും ചെയ്തു സിഫീനിൽ. അപ്പോ എന്ത് ചെയ്ത്, അത് ഈ പക്ഷം ശരിയാണ് എന്ന് അവർ വാദിച്ച്, അലിയാരുടെ പക്ഷം. അപ്പോ മറുപക്ഷം വാദിച്ച് പിന്നെ അമ്മാറിനെ ആരാണ് സിഫീനിലേക്ക് കൊണ്ടുവന്നത്, അവരാണ് അദ്ദേഹം മരിക്കാൻ കാരണം. ആണ് ഫിത്നന്റെ പോക്ക് നോക്കി നിങ്ങൾ. ഫിത്ന അടഞ്ഞല്ല, അടങ്ങാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു. അപ്പോ ഫിത്നക്ക് വേറൊരു മുഖം വരികയാണ്. അപ്പൊ കൊണ്ടുവന്ന ആളാരാണോ, അയാളാണ്, അവരാണ് കൊന്നത് എന്ന് പറഞ്ഞതേത് മറുഭാഗവും വാദിച്ചു. ഏതായാലും അതൊരു മഹാ ഒരു വലിയ ഫിത്നയായിരുന്നു. അതിൽ പിന്നെ ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു. അള്ളാഹു എല്ലാവരെയും തൃപ്തിപ്പെട്ടവരാണ് സഹാബികളെ. അതുകൊണ്ട് നമുക്ക് അതിനപ്പുറം പിന്നെ ഇനി അവരുടെ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അമ്മാർ പറഞ്ഞു, ബഅസനി അന്നബിയു സല്ലല്ലാഹി അലൈഹി വസല്ലം, സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നെ നിയോഗിച്ചു, ഫീ ഹാജത്തിൻ, ഒരാവശ്യത്തിന്, ഒരാവശ്യത്തിന് എന്നെ നിയോഗിച്ചു. ഫഅജ്നബ്തു, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജനാബത്തുകാരനായി. ഫലം അജിദിൽ മാ, ഫഅജ്നബ്തു, ഞാൻ ജനാബത്തുകാരനായി. ഫലം അജിദിൽ മാ, ഞാൻ വെള്ളം കണ്ടെത്തിയില്ല. ജനാബത്തുകാരനായി കുളിക്കണം എന്ന് പറഞ്ഞില്ലേ, പക്ഷെ കുളിക്കാനുള്ള വെള്ളം ഞാൻ കണ്ടെത്തിയില്ല. ഫതമറഗ്തു ഫിസ്സഈദ്, ഫതമറഗ്തു, തമറഗ എന്നാ പുരളുക എന്നല്ലേ, ആ കാലികളൊക്കെ മണ്ണിൽ പുരളൂലേ, ആ എന്നാ പറയാ പുരളുക. ആ ഫലം അജിദിൽമാ, ഞാൻ വെള്ളം കണ്ടെത്തിയില്ല കുളിക്കാന്. ഫതമറഗ്തു ഫിസ്സഈദ്, അപ്പോൾ ഞാൻ മണ്ണിൽ ആ പുരണ്ട ഉരുണ്ട് ഉരുണ്ട് മറിഞ്ഞു. ഫതമറഗ്തു ഫിസ്സഈദ്, ഞാൻ സഈദിൽ, സഈദ് എന്നാല് മണ്ണ്, മണ്ണില് ഞാൻ ഉരുണ്ട് മറിഞ്ഞു. കമാ തതമറഗു ദാബ്ബ, ദാബ്ബത്ത് മൃഗങ്ങൾ ജീവികൾ മണ്ണിൽ പുരളുന്നത് പോലെ. കമാ തതമറഗു അദ്ദാബ്ബ, ദാബത്ത് പറഞ്ഞാൽ എന്താ, ആ ജീവി എഴുന്നതിനൊക്കെ പറയും, ജന്തുക്കൾക്ക് പ്രത്യേകിച്ച്. പിന്നെ ജീവവർഗത്തിന് മൊത്തത്തിൽ ദാബത്ത് എന്ന് പറയും. ദാബത്തിനുള്ളതിന്റെ ബഹുവചനാണ് ദവാബ്. അള്ളാഹു പറഞ്ഞു, ഇന്ന ശർറ ദവാബ് ഇൻദല്ലാഹി ഹിസ്സുമുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി അത് ബദിരരും മൂകരുമായ ചിന്തിക്കാത്ത മനുഷ്യരാണ് എന്നറിയാം, ദവാബ്. ഏതായാലും ദാബത്ത് പുരണ്ട് മറിയുന്നത് പോലെ ഞാൻ മണ്ണിൽ എന്ത് ചെയ്ത് പുരണ്ട് മറിഞ്ഞു. സുമ അതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഫദകർതു ലഹു ദാലിക്, അത് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. ഞാൻ ഉണ്ടായത് എന്തിനാ അദ്ദേഹം മണ്ണിൽ പുരണ്ടത് മറിഞ്ഞ്, വലിയ ശുദ്ധി ഉണ്ടായിട്ട് എന്തിനാ പുരണ്ട് മറിഞ്ഞ്, വെള്ളം കിട്ടിയില്ല, എന്തിനാ പറയേണ്ടത്, കുളിക്ക് പകരമായിട്ട് എന്തിനാ കുളിക്കണത്, ശുദ്ധിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ശുദ്ധി വരുത്തിയിട്ട് ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് പറണ്ട് അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്. അതിനാണ്, അല്ലാതെ ഇപ്പൊ റസൂലുള്ളാഹിനെ മുഖം കാണിക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ നിസ്കരിച്ചതിന് ശേഷം സുമ അതൈത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. ഫദകർതു ലഹു ദാലിക്, ഞാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ യക്ഫീക അൻ തഖൂല ബിയദൈക ഹകദ, ഇന്നമാ യക്ഫീക, തീർച്ചയായും നിനക്ക് മതി. കാന യക്ഫീക എന്നുണ്ടോ, എല്ലാ ഇതിലുണ്ടോ, എല്ലാത്തിലും ഉണ്ടല്ലേ. തൈ ഇന്നമ കാന യക്ഫീക, ഇതെത്തുള്ള കോപ്പിയിൽ അതങ്ങനെയല്ല. താങ്കൾക്ക് മതിയായിരുന്നു, താങ്കൾക്ക് മതിയായിരുന്നു. താങ്കൾക്ക് മതിയായിരുന്നു. അൻ തഖൂല ബിയദൈക, താങ്കളുടെ ഇരു കരങ്ങൾ കൊണ്ട് ചെയ്യൽ. അൻ തഖൂല എന്നാണ് അവിടെ കാലബി, തഖൂല എന്നാണ് അവിടെ പ്രവർത്തിക്കുക എന്നർത്ഥം. തഖൂല ബിയദൈക, താങ്കളുടെ കൈകൊണ്ട് പ്രവർത്തിക്കൽ. തഖൂല എന്നാണ് അവിടെ കാലയഖൂല പറഞ്ഞു എന്നല്ല, പിന്നെ പ്രവർത്തിച്ചു എന്നാണ് അവിടെ അർത്ഥം. അൻ തഖൂല ബിയദൈക ഹാക്കദ, താങ്കളുടെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്താൽ താങ്കൾക്ക് മതിയായിരുന്നു. ഇങ്ങനെ കൈമൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. സുമ്മ ബറബ, ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചു. ബിയദൈഹി, തന്റെ ഇരു കരങ്ങൾ കൊണ്ടല്ല, ഭൂമിയെ, ഭൂമിയിൽ അടിച്ചു. ദർബതൻ വാഹിദത്തൻ, ഒരടി. സുമ്മ മസഹ അശ്ശിമാല അലൽ യമീൻ, സുമ്മ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസഹ തടവി. അശ്ശിമാല അലൽ യമീൻ, വലതിന്മേൽ ഇടതുകൊണ്ട്. വദാഹിറ കഫൈഹി, സുമ്മ മസഹ ശിമാല അലൽ യമീൻ, ഇടത് കൈ വലത് കൈയുമേ തടവി. എന്നിട്ട് വദാഹിറ കഫൈഹി, രണ്ട് കഫിന്റെയും തിരുദൂതരുടെ ഇരു കഫുകളുടെയും ബാഹിർ, മുതുകും പുറംഭാഗവും, തടവി. വവജിഹഹു, മുഖവും തടവി. തിരുദൂതരുടെ മുഖവും തടവി. വജിഹഹു, വജിഹു എന്ന വജിഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒന്നുകൂടി, സുമ്മ തറബ, തിരുദൂതർ അടിച്ചു. ബിയദൈഹി, തന്റെ ഇരു കരങ്ങൾ കൊണ്ട് അലർന്ന മണ്ണിൽ, ഭൂമിയിൽ. ദർബതൻ വാഹിദ, ഒരടി. സുമ്മ മസഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി. അശ്ശിമാല അലൽ യമീൻ, ഇടത് കൈ വലത് കൈയിന്മേൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തടവി. വദാഹിറ കഫൈഹി, രണ്ട് കഫിന്റെയും പുറംഭാഗവും. വവജിഹഹു, തിരുദൂതരുടെ മുഖവും, കഫിന്റെ ബാഹിറും തടവി. മനസ്സിലായ? മുത്തഫഖുൻ അലൈഹി വല്ലഫ്ളി മുസ്ലിം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും അമ്മാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പദപ്രയോഗം അത് മുസ്ലിമിന്റെ ഇതാണ്. വല്ലഫ്ളു ലി മുസ്ലിം, ലഫ് പറഞ്ഞ ഈ ഹദീസിൽ പറഞ്ഞ ഈ എഴുതിയ ഈ പ്രയോഗം അത് ലി മുസ്ലിമിൻ, മുസ്ലിമിന്റേതാണ്. വഫി റിവായത്തിൽ ലിൽ ബുഖാരി, ബുഖാരിയുടെ ഒരു റിവായത്തിലുണ്ട്. അപ്പൊ ബുഖാരിക്ക് ഒന്നിലേറെ റിവായത്തുണ്ട് ഈ ഹദീസിൽ. വഫി റിവായത്തിൽ ലിൽ ബുഖാരി, ബുഖാരിക്കുള്ള ഒരു റിവായത്തിലുണ്ട്, മറ്റൊരു റിവായത്തിലുണ്ട് ഇങ്ങനെ. വദറബ ബികഫൈഹിൽ അർള, വദറബ ബികഫൈഹി, തിരുദൂതർ തന്റെ ഇരു കഫുകൾ കൊണ്ട്, കഫ് പറഞ്ഞ മുൻകൈ, മുൻകൈകൾ കൊണ്ട് അടിച്ചു. അല്ല, അർദ്ദ ഭൂമിയിൽ. കഫൈഹി എന്ന ഇരു കഫുകൾ, തിരുദൂതരുടെ ഇരു കഫുകൾ കൊണ്ട് തിരുദൂതർ അടിച്ചു. അല്ല, അർദ്ദ ഭൂമിയിൽ, മണ്ണിൽ. വനഫഹ ഫീഹിമ, എന്നിട്ട് റസൂൽ എന്ത് ചെയ്തു, അവിടുത്തെ രണ്ടിൽ ഊതി, ആ മണ്ണ് പൊടി ഊതി. വനഫഹ ഫീഹിമ, സുമ്മ മസഹ ബിഹിമ, എന്നിട്ട് ആ കഫുകൾ കൊണ്ട് തിരുദൂതർ തടവി. കഫ് കൊണ്ട് തടവി. വജിഹു, തന്റെ മുഖവും. വകഫൈഹി, തന്റെ ഇരു കഫുകളും. കഫ്, കഫ് എന്ന മുൻകൈ. ഇതാണ് ഇമാം ബുഖാരിയുടെ ഒരു റിവായത്തിലുള്ളത്. മനസ്സിലായോ? വദറബ ബികഫൈഹിൽ അർമ, തിരുദൂതരുടെ ഇരു കഫുകൾ കൊണ്ട് അടിച്ചു. അല്ല, അർമ മണ്ണിൽ, ഭൂമിയിൽ. വനഫഖ ഫീഹിമ, തിരുദൂതർ എന്നിട്ട് ആ കഫുകളിൽ ഊതി. സുമ്മ മസഹ ബിഹിമ, എന്നിട്ട് ആ കഫുകൾ കൊണ്ട് തിരുനബി തടവി. വജിഹഹു, തന്റെ മുഖവും. വകഫൈഹി, തന്റെ ഇരു കഫുകളും, മുൻകൈകളും. അത് പറയാം ഇൻഷാല്ലാ, നമ്മൾ ഹദീസിനെ വിശദീകരിക്കാം. ഇവിടെ ഈ ഹദീസിലും ഇതേപോലെ കുറെ മസലകളുണ്ട്. ഒന്ന്, അമ്മാർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന് ആ യാത്രയിൽ എന്തുണ്ടായി, ജനാബത്തുകാരനായി. അപ്പൊ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ അസൽ എന്താണ്, വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കണം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം കുളിക്കാനുള്ള വെള്ളം കണ്ടെത്തിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, തമറഖത്ത് ഫിസ്സഈദ്, അദ്ദേഹം മണ്ണിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഭൂമിക്ക് ഉപയോഗം ഇങ്ങനെ പേരുണ്ട്. കമാ തമറഖുദ്ദാബ, മൃഗങ്ങൾ ജീവികൾ മണ്ണിൽ പുരളുന്നത് പോലെ കിടന്നു മറിഞ്ഞു. അതില് ഖിയാസ് എന്ന പ്രമാണത്തിന് ഇതിൽ തെളിവുണ്ട്. ഖിയാസ് എന്താ? ഖിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതവിധി വന്ന ഒരു വിഷയത്തിൽ മതവിധി വരാത്തൊരു വിഷയത്തിൽ എന്ത് ചെയ്യലാണ്? താരതമ്യം ചെയ്യലാണ്. ഒരു വിധിയിൽ ഖിയാസ് മതത്തിൽ പ്രമാണമാണ് എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ട്. എന്തുകൊണ്ട്? അമ്മാർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് ജനാബത്തുകാരനാകുമ്പോൾ ശരീരം മുഴുവൻ എന്ത് ചെയ്യണം? വെള്ളാക്കിട്ട് കുളിക്കണം എന്നുള്ളതാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം ശുദ്ധി വരുത്താൻ. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഖിയാസ് ചെയ്ത്. എങ്ങനെ വെള്ളം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? എല്ലായിടത്താണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ മണ്ണ് ഉപയോഗിക്കുമ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുക എന്നുള്ളത് അദ്ദേഹം കുളിയോട് തയമ്മമിന് എന്ത് ചെയ്ത്? ഖിയാസ് ചെയ്ത്. മനസ്സിലായ? കുളിയോട് തയമ്മമിനെ ഖിയാസ് ചെയ്ത്. അദ്ദേഹത്തിന് അറിയാം വെള്ളം ശരീരത്തിൽ മുഴുവൻ ആക്കിയിട്ട് കുളിക്കണം എന്നുള്ളത്. ജനാബത്തുകാരനായ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മം ചെയ്യണം എന്നറിയാം, പക്ഷെ എങ്ങനെ തയമ്മം ചെയ്യണം അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അദ്ദേഹം ചെയ്ത് മണ്ണ് ഉപയോഗിക്കുന്നതിനെ കുളിയോട് ഖിയാസാക്കി. തയമ്മമിനെ കുളിയോട് ഖിയാസാക്കിയിട്ട് ഒന്നായിട്ട് ശരീരം മുഴുവൻ മണ്ണാക്കി, അങ്ങനെ പുരണ്ടിട്ട് കിടന്നു മറിഞ്ഞ് അദ്ദേഹം ശരീരം മുഴുവനാക്കി. അതാണ് ഖിയാസ്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഉത്തരം. അദ്ദേഹത്തിന് തയമ്മം ചെയ്യാം എന്നറിയാം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, പക്ഷെ എങ്ങനെ ജനാബത്തുകാരനായാൽ തയമ്മം ചെയ്യുമോ അത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്? ഖിയാസ് ചെയ്ത്. ഖിയാസ് ചെയ്ത് സുമ്മാ അതൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർതു ലഹു ദാലിക്. അദ്ദേഹം തിരുദൂതരുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം തിരുദൂതരോട് അത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. കണ്ട, മതപരമായ കാര്യത്തിൽ അവരൊരു ഗവേഷണാത്മകമായിട്ടൊരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഉറപ്പുവരുത്തുകയാണ്. അതുകൊണ്ടാണ് എന്തിനത് പറയുന്നത്. കണ്ട, അദ്ദേഹം ചെയ്ത കാര്യമാണെങ്കിലോ ആളുകൾ ചിരിക്കണ വിഷയം. ജനാബത്തുകാരനായി വെള്ളം കിട്ടിയില്ല, പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണ്? മണ്ണ് കടന്ന് ആകെ ഉരുണ്ട് മറിയണം. സംഭവം എത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്? എന്നിട്ടും ദീനീ കാര്യമായതുകൊണ്ടുള്ള ആ സൂക്ഷ്മത അമ്മാർ റളിയല്ലാഹു തആല ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാല ഇന്നമാ കാന യക്ഫീക അൻ തഖൂല ബിയദൈക ഹാകദ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇരു കരങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മാത്രം മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ അത് വിശദീകരിച്ച് കാണിച്ചു. അതെന്താ? സുമ്മ ദറബ ബിയദൈഹി, തിരുദൂതരുടെ ഇരു കരങ്ങൾ കൊണ്ട് തിരുനബി അടിച്ചാൽ അർള മണ്ണിൽ അല്ലെങ്കിൽ ഭൂമി, ദർബത്തൻ വാഹിദ ഒരടി, സുമ്മ മസഹ ശിമാൽ അലൽ യമി, പിന്നീട് ഇടത് കൈ വലത് കൈയിന്മേൽ തടവി, പൊടി പോക്കാനുള്ള തടവി, വദാഹിറ കഫൈഹി, ഇരു കഫുകളുടെയും പുറം ഭാഗവും, വവജഹു, തിരുദൂതരുടെ മുഖവും. അപ്പോ ഒരടി അടിച്ചാൽ തന്നെ എന്തായി? തയമ്മമിന് മതി. മുഖത്തിന് വേറെ അടിക്കേണ്ട കാര്യമല്ല. ഒരടി അടിച്ചാൽ തന്നെ മുഖവും അതേപോലെ തന്നെ കൈപ്പടവും തടവാൻ അത് മതിയാകും. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. പിന്നെ അമ്മറല്ലാന്റെ ഈ ഹദീസ്, ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ ലഫ്മാണി ഇവിടെ നൽകിയത്. ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ, വഫി റിവായത്തിൽ ബുഖാരി, വദറബ ബികഫൈഹിൽ അർള വനഫഖ ഫീഹിമ, അതുകൊണ്ട് തന്നെ മണ്ണിൽ അടിച്ചിട്ട് എന്ത് ചെയ്യാം? മണ്ണ് ഊതിക്കളയാം. അതാണ് ഇവിടെ കിട്ടുന്നത്. മണ്ണ് ഊതിയതിനു ശേഷം സുമ്മ മസഹ ബിഹിമ വജുഹു വകഫൈഹി. ഇവിടെ ഒരു മസ്അല ഇതോടുള്ളത്, ഇദ്ദേഹം നിസ്കരിച്ചല്ലോ, ഇവിടെ നിസ്കരിച്ചല്ലോ, എന്നിട്ടാണ് റസൂലിനോട് വന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ വിധി എന്താ? മടക്കി നിസ്കരിക്കണോ? തയമ്മം അദ്ദേഹം ചെയ്ത രീതി ഇങ്ങനെയല്ല. അദ്ദേഹം തയമ്മം ചെയ്തത് വേറെ രീതിയിലാണ്. പക്ഷെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അതിന് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഒരു ജഹാലത്തിൽ എന്ത് ചെയ്ത് ഒരു ഇബാദത്തെടുത്ത്, ആ ഇബാദത്തിന്റെ സമയം കഴിഞ്ഞു പോയി, എന്നിട്ടാണ് അദ്ദേഹത്തിന് അതിനെ കുറിച്ചിട്ട് ഒരു ശരിയായ വിവരം കിട്ടുന്നത്, അദ്ദേഹത്തിന് ഒരു തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അത് മടക്കി നിസ്കരിക്കേണ്ട കാര്യമല്ല, അയാൾ നിസ്കരിച്ചേ മതി. അതേസമയം ഒരാളൊരു നിസ്കാരം ഒരു ഇബാദത്തെടുത്ത് നിസ്കരിച്ച് അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല, അയാൾക്ക് വിവരം കിട്ടി തെറ്റായി ചെയ്തത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അത് മടക്കി നിസ്കരിക്കണം. ഏതുപോലെ റസൂൽ അലൈഹി സ്വലാം തങ്ങളുടെ മുന്നിൽ ഒരു ആൾ വന്ന് നിസ്കരിച്ച്, അയാൾ സ്പീഡ് മോഷനിൽ നിസ്കരിച്ച്, ഖുശൂഉ ഇല്ലാതെ നിസ്കരിച്ച്, തുമഅനീന ഏത്തില്ലാതെ നിസ്കരിച്ച്, അപ്പൊ റസൂൽ എന്താ പറഞ്ഞ അദ്ദേഹത്തോട്? ഇർജി ഫസല്ലി ഫഇന്നകലം തുസല്ലി, കാരണം അയാൾ അവിടെ തന്നെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് മടക്കി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരാളൊരു ഇബാദത്തെടുത്ത് അയാൾക്ക് അജ്ഞതയിൽ ആ ഇബാദത്തിന്റെ ഒക്കെ സമയം കഴിഞ്ഞു പോയതിനു ശേഷമാണ് അതിനെക്കുറിച്ച് വിവരം കിട്ടുന്നത് എങ്കിൽ പിന്നെന്ത് ചെയ്യേണ്ടതില്ല, അദ്ദേഹത്തിന്റെ പേരിൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല. സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, സമയത്താണെങ്കിൽ അയാൾ അത് മടക്കി നിസ്കരിക്കണം. അത് പിന്നെ ആദ്യം മുഖം തടവിയാലും കഫ് തടവിയിട്ടുണ്ടെങ്കിലും പിന്നെ അതിലെന്തില്ല, പിന്നെ കയം സാധുവാകും. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ, ഫതയമ്മമു സഈദൻ തയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു. ഫംസഹു നിങ്ങൾ തടവണം, ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും, കൈകളും അയ്ദീക്കും കൈകൾ തടവണം. കൈകൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഫാണ് അതിന്റെ ഉദ്ദേശം. കുറയാം അല്ലെങ്കിൽ ഊതിക്കളയാം. മണ്ണ് ഇങ്ങനെ പുരത്തൽ എന്തല്ല, ശർത്തെന്നല്ല, മണ്ണിൽ അടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പൊടി ഊതിയതിന് ശേഷം ആ കൈകൊണ്ട് തടവുക എന്നുള്ളത് അത് പിന്നെ അത് പിന്നെ നിർബന്ധ സാഹചര്യം. ഹോസ്പിറ്റലുകളൊക്കെ നിർബന്ധ സാഹചര്യങ്ങളാണ്. അത് ഒന്നുകൂടി എന്താണ് പിന്നെ വിശാലമായ ഒരു സമീപനം അവിടെ സ്വീകരിക്കാം. അതേസമയം നമ്മൾ പിന്നെ സാധാരണഗതിയിലാണ്, വെള്ളം കിട്ടിയില്ല, മണ്ണുണ്ട് എങ്കിൽ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം മണ്ണ് എന്നുള്ള പ്രയോഗം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ സഈദിന് മണ്ണ് എന്ന്, ശുദ്ധമായ മണ്ണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതേസമയം ഒരാൾ മണ്ണിൽ മണലിലടിച്ച്, ചിലപ്പോൾ നല്ല മണലിലടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പൊടി ഉണ്ടാവില്ല, ചുമരിലടിച്ച് പാറമടിച്ച് അയാളുടെ തയമ്മും ശരിയാണ്, തയമ്മും ശരിയാണ്. തയമ്മും ഷറാക്കുന്നത് വളരെ പിൽക്കാലത്താണ്. ഹിജറയുടെ ആറിൽ, ഹിജറയുടെ ആറിൽ ഒരു യുദ്ധയാത്രയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല നഷ്ടപ്പെട്ടിട്ട് സഹാബികളെല്ലാവരും വൈകി. ആ സമയത്താണ് എന്തെയാണ് തയമ്മുമിനെ ഷറാക്കുന്നത്. തയമ്മുമിന്റെ ആയത്തിറങ്ങുന്ന ആ രാത്രിയാണ് ഹിജറയുടെ ആറിൽ. ബാക്കി ഇതിന്റെ വിഷയങ്ങൾ ഇനി നമുക്ക് ചിലത് ഇനി വരും. അത് അടുത്താഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.